الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وشفيعنا ومولانا محمدا عبده ورسوله صلوات الله تبارك وتعالى عليه وعلى آله وأصحابه وذرياته وأهل بيته وأهل طاعته وبارك وسلم تسليما كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله مولانا العظيم. اللہ سبحانہ و تعالی نے قرآن مجید کی حفاظت کی خود ذمہ داری لی ہے، اس لیے حقیقت میں حافظ ذات تو اللہ تعالی ہی کی ہے، لیکن ایک انسان جب اللہ کی کتاب کو، قرآن کو زبانی یاد کرتا ہے تو اس کا مقام اور مرتبہ اتنا اونچا ہو جاتا ہے کہ جو لقب اللہ کا ہے وہ لقب اس قرآن کو یاد کرنے والے کو مل جاتا ہے، اور لوگ اس کو کہنے لگتے ہیں حافظ صاحب آ گئے، یہ حافظ ہے. تو جو اصل لقب اللہ کا ہے وہ اس قرآن کی نسبت سے ہم گنہگار انسانوں کو بھی مل جائے، یہ اللہ تعالیٰ کی بہت بڑی نعمت ہے. اسی طریقے سے قاری ہونا یہ حقیقت میں اللہ کا لقب ہے. سنقرئک فلا تنسا الا ما شاء اللہ. تو قاری لقب تو اللہ کا ہے، لیکن قرآن کی برکت سے ایک انسان کو لوگ قاری کہنے لگتے ہیں. مفتی ہونا یہ اللہ کا لقب ہے. قل اللہ یفتیکم، اللہ تم کو فتویٰ دیتے ہیں، تو مفتی ہونا تو اللہ کا لقب ہے. لیکن قرآن اور حدیث کے مسائل کی بنیاد پر ایک گنہگار انسان کو بھی مفتی کا لقب مل جاتا ہے. مولانا یہ حقیقت میں اللہ کا لقب ہے. انت مولانا فانصرنا على القوم الكافرين. علم کی برکت سے لوگ دور حدیث شریف کی تکمیل کرنے والوں کو مولانا کہنے لگتے ہیں. تو یہ سب لقب تو حقیقت میں اللہ کے، حافظ ہونا، قاری ہونا، مفتی ہونا، مولانا ہونا، لیکن قرآن کی برکت سے، دین کے علم کی برکت سے یہ لقب انسان کو مل جاتا ہے، یہ انسان کے لیے بہت بڑی سعادت کی بات ہے.
ഞാൻ അതിലെത്തിക്കറവാനും ഞാൻ അതുപോലെ ഹാഷിക്കുന്നു. അള്ളാഹു തന്നെയാണ് പരിശുദ്ധമായ ഖുർആനെ ഇറക്കിയത്. അതിനെ കാത്ത് സംരക്ഷിക്കുന്നവരും അള്ളാഹുവാണെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഹാഫിസ് എന്നുള്ളത് അള്ളാഹുവിന്റെ ലഖബാണ്, അവന്റെ സ്ഥാനം പേരാണ്. പക്ഷെ ഒരു ഭാവിയായ മനുഷ്യൻ അവൻ അവന്റെ അധ്വാനത്തിൽ കൂടി പ്രയത്നത്തിൽ കൂടി പരിശുദ്ധമായ ഖുർആനിനെ മനഃപ്പാഠമാക്കുന്നതിൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഭാവിയായ മനുഷ്യനും അള്ളാഹുവിന്റെ ലഖബാകുന്ന ഹാഫിസ് എന്ന അപരനാമം നൽകുന്നതാണ്. അതിന്റെ പേരിലാണ് നമ്മൾ പരിശുദ്ധമായ ഖുർആനെ പഠിച്ച ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ വരുമ്പോൾ ഇത് ഹാഫിസ് സാഹിബ് വരുന്നു എന്ന് പറയുന്നത്. അതുപോലെ താരി എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ലഖബാണ്. പക്ഷെ ഒരു മനുഷ്യൻ അവന്റെ ഓത്തിൽ പരിശ്രമിച്ചു, അങ്ങനെ ഓത്തിന്റെ നിയമം അനുസരിച്ച് ഓതുന്നവനായി മാറി, അപ്പോൾ അവനിക്ക് അള്ളാഹുവിന്റെ ലഖബാകുന്ന ഖാരി എന്ന പദം അള്ളാഹു സുബ്ഹാനഹു തആല അവനിക്ക് നൽകുന്നതാണ്. സനുഖീയുക ഫലാ തൻസ, അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട് പാരായണം നടത്തുന്നവൻ നാമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കലാമിൽ ഒരാൾ അധ്വാനിച്ച് അവൻ ഖിറാഅത്ത് ശരിയായ രൂപത്തിലാക്കി തീർത്ത് അങ്ങനെ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ ലഖബാകുന്ന ഖാരി എന്നുള്ള പേര് അള്ളാഹു ഈ ഭാവിയായ മനുഷ്യന് നൽകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധമായ ഖുർആന്റെ ഖിറാഅത്ത് പഠിച്ച ആളുകളെ ഖാരി എന്ന് വിളിക്കുന്നത്. അതുപോലെ മുഫ്തി എന്നുള്ളതും അള്ളാഹുവിന്റെ ലഖബാണ്. ഒരു മനുഷ്യൻ അതിനെ പരിശ്രമിച്ചു, അള്ളാഹുവിന്റെ ദീനിന്റെ ഹുക്കുമുകൾ മസായിലുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചു, അതിൽ അവരെ ധാരാളം കഴിവുകൾ ഉണ്ടാക്കി. എന്നാൽ ആ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ലഖബാകുന്ന മുഫ്തി എന്ന അപരനാമം നൽകുന്നതാണ്. അതേപോലെ മൗലാന, ഇത് അള്ളാഹുവിന്റെ ലഖബാണ്. അന്ത മൗലാന വൻസുർന അലൽ അലാഖുബിൽ കാഫിരീൻ എന്ന് നമ്മൾ വിശുദ്ധമായ ഖുർആനിൽ സാധാരണ ഓതാറുണ്ട്. അപ്പോൾ മൗലാന എന്നുള്ളത് അള്ളാഹുവിന്റെ അപരനാമമാണ്, അള്ളാഹുവിന്റെ ലഖബാണ്. ഒരു മനുഷ്യൻ ഇൽമ് പാടുപെട്ട് കരസ്ഥമാക്കി, അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാമം നൽകുന്നതാണ്. ഇതെല്ലാം അള്ളാഹുവിന്റെ ഔദാര്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്, കിട്ടുന്നതാണ്. അല്ലാതെ നമ്മുടെ ആരും സമ്പാദിക്കുന്നതായ പേരും ലഖബോ ഒന്നുമല്ല. നമ്മുടെ ചെറിയ അധ്വാനത്തിന്റെ പേര് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവന്റെ ഔദാര്യമായി സമ്മാനിച്ചതാണ്.
അല്ലാഹു തആല آپ پر اور میرے پر ایک خصوصی کرم فرمائے کہ ہم کو اللہ نے دین کا علم حاصل کرنے کی توفیق عطا فرمائے. یہ بہت بڑا اللہ کا کرم اور فضل ہے. آپ جس خاندان سے مدرسے میں آئے ہو, آپ کی عمر میں کتنے بچے ہیں, لیکن ان کو مدرسے میں آنے کی توفیق نہیں ہوئی. اللہ نے ان تمام میں سے چن کر کے آپ کو اور مجھ کو مدرسے میں دین حاصل کرنے کے لیے بھیجا. یہ اللہ تعالیٰ کا بہت بڑا کرم اور احسان ہے. قرآن میں اللہ فرماتے ہیں ثم أورثنا الكتاب الذين اصطفينا من عبادنا. یہ اصطفینا کا لفظ کبھی تو فرشتوں کے لیے استعمال ہوتا ہے. اللہ یصطفی من الملائکة رسولا, کبھی تو انبیاء کرام کے لیے استعمال ہوتا ہے. اللہ یصطفی من الملائکة رسلا ومن الناس. تو اصطفا خدا کا منتخب بندہ, چنا ہوا بندہ, اتنا معزز لفظ جو فرشتوں کے لیے رسولوں کے لیے استعمال ہوتا ہے, وہ مبارک لفظ اس قرآن کے علم کی برکت سے ہم جیسوں کے لیے بھی استعمال ہونے لگا. ثم اورثنا الکتاب الذین اصطفینا من عبادنا. قرآن کے الفاظ, قرآن کا معنی, قرآن کا مفہوم اس کو پڑھنے پڑھانے کے لیے اللہ کسی کا انتخاب کر لے، یہ اللہ کا بہت بڑا احسان اور کرم ہے. اسی لیے میں آپ سب کو درخواست کرتا ہوں کہ اللہ نے مدرسے میں بھیجا، اس کے اوپر صلات شکرانہ پڑھو، شکرانے کی نماز پڑھو، اور ہر سال جب مدرسہ شروع ہو، مدرسے میں پہنچے تو شکرانے کی نماز پڑھو، اللہ کا شکر ادا کرو، اے اللہ تو نے ہم کو دنیا کی گندگی سے نکال کر کے دین کا علم حاصل کرنے کے لیے مدرسے میں بھیجا، اللہ آپ کا کرم ہے، اللہ کا شکر ہمیں ہمیشہ ادا کرنا چاہیے. لئن شکرتم لأزیدنکم، علم کی نعمت پر بھی شکر ادا کریں گے تو اللہ علم میں ترقی اور زیادتی عطا فرمائیں گے. اسی لیے شکرانے کی نماز بار بار پڑھا کرو اور اللہ کا شکر ادا کرو، اے اللہ آپ نے دین کے علم کے لیے ہم کو چنا. اور ایک شعر یاد کرو اور وہ شعر پڑھا کرو کبھی کبھی موج میں آ کر کے. ردینا قسمت الجباری فینا، ردینا قسمت الجباری فینا، لنا علم وللجهال مالو، لنا علم وللجهال مالو، فإن المال يغني عن قريب وإن العلم باقي لا يزال. یہ شعر کبھی اللہ کا شکر ادا کرتے ہوئے پڑھا کرو تو انشاءاللہ ہمیں اس علم کی نعمت کے اوپر بہت کچھ اللہ تعالیٰ عطا فرمائیں.
പരിശുദ്ധമായ ഖുർആനിൽ പറയുകയുണ്ടായി, നമ്മുടെ പിന്നീട് അവർക്ക് അനന്തരമായിട്ട് ഇൽമിനെ നൽകുകയുണ്ടായി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇൽമിനെ നൽകിയത് ആർക്കാണ് എന്ന് പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു തആല തെരഞ്ഞെടുത്തതായ ആളുകൾക്ക്. അള്ളാഹു ഇസ്തഹൈന എന്നുള്ള വാക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തതായ ഒരു വാക്കാണ്, അതേപോലെ തന്നെ അമ്പിയാക്കൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തതായ ഒരു വാക്കാണ്. ആ വാക്കിനെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഭാവികളായ നമുക്ക് വേണ്ടിയും ഉപയോഗിച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല വലിയ സ്ഥാനം കൽപ്പിച്ചിട്ടുള്ളതായ ഒരു സംഗതിയാണ് പരിശുദ്ധമായ ഇൽമ് എന്നുള്ളത്. ആ ഇൽമിന്റെ വഴിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ കൊണ്ടുവന്നു. ആ ഇൽമ പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ചേർത്ത് വെച്ചു. ഇത് നമ്മുടെ ആരുടെയും കഴിവൊന്നുമല്ല, കാരണം നമ്മുടെ പ്രായത്തിലുള്ള എത്രയോ കുട്ടികൾ പല മേഖലകളിലായി ദീനിന്റെ ഇൽമിന്റെ സൗഭാഗ്യം ലഭിക്കാതെ പല അവസ്ഥകളിൽ കഴിഞ്ഞു കൊടുത്തു. അവരിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പെറുക്കിയെടുത്ത് മദ്രസകളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിന് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചവരോട് ശുക്ർ രേഖപ്പെടുത്തുന്നവരാണ്. എല്ലാ വർഷത്തിന്റെ ആരംഭത്തിലും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു അനുഗ്രഹം നമുക്ക് ചെയ്തതിന്റെ പേരിൽ സലാത്തുൽ ശുക്ർ നമസ്കരിച്ച് അള്ളാഹുവിനെ നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ലയിൻ ശകർത്തും ലഅസീദന്നകും, നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമിന്റെ മാർഗവുമായി അള്ളാഹു നമ്മളെ ബന്ധപ്പെടുത്തിയതിന്റെ പേരിൽ നമ്മളെ പടച്ചവരെ ശുക്ർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇൽമിൽ വലിയ തറക്കി പ്രാധാന്യം ചെയ്യുന്നതാണ്, നൽകുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മള് പടച്ചവരെ ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അറബിയിൽ ഒരു കാവ്യമുണ്ട്, അതായത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിരിക്കുന്നതിൽ നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അത് പരിശുദ്ധമായ ഇൽമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ജാഹിലീങ്ങൾക്ക് അവരുടെ സമ്പത്ത് നൽകി, എന്നാൽ ഈ സമ്പത്ത് നശിച്ചു പോകുന്നതാണ്. ഇൽമ് അത് നശിക്കുകയില്ല, കലാകാലത്തേക്ക് ബാക്കിയാകുന്നതാണ്. ഈ അർത്ഥത്തിലുള്ള അറബി പദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ മനഃപാഠമാക്കി നമ്മൾ എപ്പോഴും നമ്മുടെ നെഞ്ചിലേക്ക് നടക്കേണ്ട കാര്യമാണ്. കാരണം ഇൽമ് അത് എന്നെന്നും ബാക്കിയാകുന്ന സംഗതിയാണ്, അതിന്റെ പ്രയോജനം എന്നെന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, ഒരിക്കലും അത് തീർന്നു പോകുന്നതല്ല.
ایک دوسری بات یہ عرض کرنی ہے کہ آپ اپنی دعاؤں میں ایک دعا اہتمام سے پابندی سے اللہ سے مانگیے. اس دعا کے الفاظ بھی میں آپ کو سکھاتا ہوں. اللہ سے دعا میں یوں کہو، اے اللہ، آپ نے ہم کو مدرسے میں پہنچایا، علم دین سیکھنے کے لیے پہنچایا، اے اللہ زندگی کی آخری گھڑی تک، موت تک مجھے دین اور علم کی مقبول خدمات کے لیے قبول فرما لیجیے. اے اللہ زندگی کی آخری گھڑی تک مجھے دین اور علم کی مقبول خدمات کے لیے قبول فرما لیجیے. بہت سی مرتبہ مدرسے آنے کے بعد کوئی رکاوٹ آ جاتی ہے، پڑھنا چھوڑ دیتے، پڑھ لیا، دنیا میں لگ گئے، کاروبار میں لگ گئے، دین کی خدمت سے دور ہو گئے. یہ بڑی خطرناک چیز ہے. اللہ تعالیٰ اپنے دین کے معاملے میں کسی کے محتاج نہیں ہے. اللہ میری زندگی آپ کی زندگی، میری صلاحیتیں آپ کی صلاحیتیں اپنے دین کے لیے قبول کر لے لیں، اس اللہ کا کرم اور احسان ہوگا، فضل ہوگا. اسی لیے یہ دعا مانگنا شروع کرو آج سے، اور یہاں سے تکمیل کر کے جب جاؤ تب بھی یہ دعا مانگو. بار بار صلاۃ الحاجہ پڑھ کے دعا کرو، اے میرے اللہ پوری زندگی آپ اپنے دین کے لیے مجھے قبول فرما لیجیے. قرآن میں ایک جگہ اللہ تعالیٰ نے ایک بات فرمائی جس سے ڈر لگتا ہے، وَإِن تَتَوَلَّوْا يَسْتَبْدِلْ قَوْمًا غَيْرَكُمْ ثُمَّ لَا يَكُونُوا أَمْثَالَكُمْ. اگر جو تم ہمارے دین سے منہ پھراؤ گے ہم تمہاری جگہ دوسروں کو لا کر کھڑا کر دیں گے، اور وہ تمہاری طرح کاہل مداہنت والے نہیں ہوں گے. اللہ کسی کے محتاج نہیں ہے. اللہ اگر ہم سے اپنے دین کا کام لے لے تو یہ اس کریم اللہ کا کرم ہوگا. اسی لیے خوب دعا مانگو، بار بار مانگو، صلاۃ الحاجہ پڑھ پڑھ کے مانگو، اور اللہ کو کہو، اے اللہ زندگی کی آخری گھڑی تک اپنے دین کی مقبول خدمات کے لیے مجھے قبول کر لیجئے، قرآن حدیث کے لیے مجھے قبول کر لیجئے. یہ بہت بڑی فضیلت کی چیز ہوگی ہمارے واسطے.
നമ്മൾ പരിശുദ്ധമായ ദീനിന്റെ ഇൽമ് പഠിക്കാൻ വന്നിട്ടുള്ളത് പടച്ചവന്റെ ഔദാര്യം കൊണ്ടാണ്, പടച്ചവന്റെ കൃപ കൊണ്ടാണ് അവൻ നമ്മൾ ഈ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു ദുവ ഹദ്രത്ത് അവരോട് പറയാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ദുവ നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം. മാത്രവുമല്ല സലാത്തുൽ ഹാജത്ത് നമസ്കരിച്ച് നിങ്ങൾ ആ ദുവ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്താണ് ആ ദുവ? പടച്ചവനെ, നിന്റെ ഔദാര്യം കൊണ്ട് നമ്മളെ നീ നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു. അള്ളാഹുവേ, മരണം വരെ, നമ്മുടെ അന്ത്യശ്വാസം വരെ നീ നമ്മളെ കൊണ്ട് പരിശുദ്ധമായ ദീനിനെ സ്വീകാര്യമായ അമലുകൾ ചെയ്യിപ്പിക്കണേ. ഈ ദുവ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം, പഠിക്കുന്ന സമയത്തും ചെയ്തുകൊണ്ടേയിരിക്കണം. ആ കാരണം എന്താണ്? പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ നമുക്ക് വരാം. ആ തടസ്സങ്ങളുടെ പേരിൽ ചിലപ്പോൾ നമ്മൾ ഈ പരിശുദ്ധമായ മാർഗം വിട്ട് വേറെ വഴിയിലേക്ക് തിരിയുന്നവരായേക്കാം. അതുകൊണ്ട് പഠിക്കുന്ന സമയത്തും ഈ ദുവ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം, പഠനത്തിന് ശേഷവും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം എന്താണ്? പഠനത്തിന് ശേഷം ദീനിന്റെ മേഖലകൾ വിട്ട് നമ്മുടെ കച്ചവടവും കാര്യങ്ങളും ഒക്കെയായി ചിലപ്പോൾ ബന്ധപ്പെട്ട് പോയേക്കാം. വലിയ നഷ്ടമാണ്. അതുകൊണ്ട് പഠനത്തിന് ശേഷവും പഠിക്കുന്ന സന്ദർഭത്തിലുമെല്ലാം നമ്മുടെ ദുവ ഇതായിരിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം വലിയ പേടി തോന്നാറുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, എന്റെ മാർഗത്തിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പകരമായി വേറൊരു സമൂഹത്തെ ഞാൻ കൊണ്ടുവരുന്നതാണ്. അവര് നിങ്ങളെപ്പോലെ ആകുകയില്ല. അവര് നിങ്ങളെപ്പോലെ എന്റെ മാർഗത്തോട് മുഖം തിരിഞ്ഞ് നടക്കുന്നവരോ അതിനെ അവഗണിക്കുന്നവരോ ആകുകയില്ല. അങ്ങനെയുള്ള ഒരു സമുദായത്തെ ഞാൻ കൊണ്ടുവരുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ദീനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ആരുടെയും ആവശ്യമില്ല, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ അള്ളാഹു നമ്മളോട് ചെയ്യുന്ന ഔദാര്യം മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ രാവും പകലും എല്ലാം നമ്മുടെ ഈ ദുആ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ അവസാന ശ്വാസം വരെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മഖ്ബൂലായ അമലുകൾ നമുക്ക് ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി.
അബ് ജബ് മദ്രസമേ ആ ഗയേ തോ ഹമേ സബഖ് ഇൽം കേ ലിയേ മെഹനത് കർന, തീൻ കാം ബഹുത് ഫായദേ കേ. പഹലി ചീസ് മുതാലാ, ദൂസരി ചീസ് സബഖ് കോ ധ്യാൻ ഓർ ഗൌർ സേ സുന്ന, ഓർ തീസരി ചീസ് തക്രാർ കർന. یہ تین کام جس طالب علم نے کر لیے اللہ سبحانہ و تعالی اس کو ضرور علم عطا فرمائیں گے. مطالعے کا مطلب یہ ہے کہ کل جو سبق ہم کو استاد سے پڑھنا ہے اس کو دو پانچ منٹ ایک نظر دیکھ لیجیے. پورے پورا حل تو ہم کرنا نہیں چاہتے ہیں اور کرنے سے رہے اب کے زمانے میں. صرف ایک نظر کہ آئندہ کل سبق میں عبارت کیا ہے اور کیا بات آ رہی ہے, ایک سرسری نظر مطالعے کے لیے اتنا بھی کافی ہے. دوسری چیز, سبق میں استاد کے سامنے ہمارا جسم بھی موجود ہو, ذہن بھی موجود ہو, دونوں کی حاضری ضروری ہے. جسم کی حاضری بھی, ذہن کی حاضری بھی, تو اللہ کی طرف سے علم ملتا ہے. آپ نے قرآن کے اندر جنات جو اللہ کی عجیب مخلوق ہے وہ علم کی طلب میں آئے تھے, تو ان کا انداز جو اللہ نے بیان فرمایا اس پر غور کیجئے. سورہ جن میں اور وہاں وہ اس طرف نہ الیک کے اندر کیا فرمائے, قل اوحی الی انہ استمع نفر من الجن یستمعون القرآن. استمع یستمع دو سیگے آئے قرآن میں دو جگہ پر. جن جب نبی کریم صلی اللہ علیہ وسلم کے پاس علم حاصل کرنے کے لیے آئے تو استمع یعنی غور دھیان توجہ سے سننا, باب استفعال کی یہ خاصیت. اور یستمعو مضاری کا صیغہ ہے جو دوام اور استمرار کو بتلاتا ہے, کہ یہ جن جتنی دیر نبی کریم صلی اللہ علیہ وسلم کے پاس رہے پورے دھیان سے انہوں نے قرآن سنا, اللہ نے ان کو علم سے ایمان سے نواز دیا. اور تکرار کا مطلب یہ ہے کہ جو سبق استاد جی نے پڑھایا اس کو ہم ریپیٹ کریں, اس کو دہرائے اپنے ساتھیوں کے سامنے, دوسروں کے سامنے. عربی زبان میں مقولہ ہے, اذا تکرر علی اللسان تقرر فی القلب, ایک چھوٹے قاف سے دوسرا بڑے قاف سے, کہ زبان پر ایک چیز بار بار آتی ہے دل میں بیٹھ جاتی ہے. لہذا یہ تین کام کرنا ہے. کل جو سبق ہے اس کو ایک نظر دیکھ لو, یہ مطالعہ ہو گیا. سبق میں باڈی بھی موجود ہو, ذہن بھی موجود ہو. اور تیسری چیز, بعد میں سبق کا تکرار, ریپیٹ کرنا, دہرانا. جس طالب علم نے یہ تین کام کر لیے اللہ اس کو ضرور علم نافع عطا فرمائے.
അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് മുത്താലായുടെ ശീലം. മുത്താല എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് നാളെ ഉസ്താദ് എടുക്കാണ്ടിരിക്കുന്ന കിതാബിന്റെ വിഭാഗത്തിൽ നോക്കി വെക്കലാണ്, ഒറ്റ നോട്ടം. കാരണം അതിൽ കൂടി നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പക്ഷേ നാളെ എടുക്കാൻ പോകുന്ന പാഠത്തിന്റെ ഒരു ചെറിയ രൂപം നമ്മളൊന്ന് നോക്കി വെച്ചിട്ട് പോവുക, നാളെ എന്താണ് പറയാനിരിക്കുന്നത്. ഇത്രയും ചെയ്താൽ തന്നെ മുത്താലയായി. രണ്ടാമത്തത് നമ്മള് ശ്രദ്ധിച്ച് കേൾക്കുക. ഉസ്താദന്മാര് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതായത് ഉസ്താദന്മാരുടെ ദറസിൽ നമ്മുടെ ശരീരം ഉണ്ടാകണം, മനസ്സുണ്ടാകണം. ശരീരമുണ്ട്, അവിടെ നനയ്ക്കാൻ കഴിയില്ല, പക്ഷെ മനസ്സ് വേറെ എവിടെയുമാണ്, പ്രയോജനമില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും കൊടുത്ത് കേൾക്കുക എന്നുള്ളതാണ്. ഒന്നാം ഉസ്മാനോ തല ജിന്നുകളെ സംബന്ധിച്ച് പറയുന്ന സൂറത്തിൽ ജിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നതിന് വേണ്ടി. അപ്പോൾ അവര് വളരെ ശ്രദ്ധയോടുകൂടി പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു. അള്ളാഹു സുബ്ഹാനഹു വതാല ഉപയോഗിച്ച ലഫ്ദ് ഇസ്തമാ യസ്തമീഉ എന്നുള്ള ലഫ്ദാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഖുർആനിലും കൂടിയാകുമ്പോൾ അതിന് ഇസ്തിമാറിന്റെ മാനിയുണ്ട്. അതായത് അവര് അവിടെ ഇരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേയിരുന്നു, ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേയിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിന്നുകൾ വന്നപ്പോഴുള്ള സന്ദർഭം വിവരിക്കുന്നിടത്ത് അള്ളാഹു പറയണം. അതുകൊണ്ട് എന്താണ് ജിന്നുകൾക്കുണ്ടായ നേട്ടം? ജിന്നുകൾക്ക് പരിപൂർണമായ നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധമായ ദീനിനെ കുറിച്ചുള്ള ഗ്രാഹ്യത നൽകുകയുണ്ടായി. അതവർക്ക് കിട്ടിയത് അവരുടെ ശരീരവും മനസ്സുകൊണ്ട് അവരെ കേൾക്കാൻ തയ്യാറായപ്പോഴാണ്. മൂന്നാമത് നമ്മളിൽ ഉണ്ടാകേണ്ട ഗുണമാണ് തഖ്വ. ഉസ്താദന്മാരുടെ അടുക്കലിൽ നിന്നും കേട്ടതായ പാഠങ്ങൾ ആവർത്തിച്ച് വായിച്ച് നമ്മൾ മനസ്സിലിരുത്തുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ സ്വന്തമായിട്ട് ആവർത്തിച്ച് വായിക്കണം. രണ്ടാമത്തത്, നമ്മുടെ കൂട്ടുകാർക്ക് വായിച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ ആവർത്തിക്കണം. ഇങ്ങനെ നാക്കുകൊണ്ട് നമ്മൾ ആവർത്തിക്കുമ്പോൾ ഇതാ തഖ്വ ലിസാനി തഖ്വ ഖൽബി. ഒരാള് നാക്കുകൊണ്ട് ഈ കാര്യത്തെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് തീർച്ചയായിട്ടും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഒന്ന് മുത്താലയുടെ ഗുണം, അതുപോലെ തന്നെ ഇസ്തിമാഇന്റെ ഗുണം, നമ്മുടെ മനസ്സും ശരീരവും കൊടുത്ത് കേൾക്കുന്നതായ ഗുണം. മൂന്നാമത്തത് തക്രാറിന്റെ ഗുണം.
قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا. علم کے راستے میں ایک بہت اہم چیز ہے، اپنے آپ کو گناہ سے بچانا. علم اللہ کا نور ہے، اور جو آدمی گناہ کرتا ہے وہ علم کے نور سے محروم رہتا ہے. حضرت امام شافعی رحمت اللہ علیہ کی بات بہت مشہور ہے. بس یہ وقت تھا جس وقت میں آپ سے اس وقت خطاب کر رہا ہوں، مغرب اور عصر کے بیچ کا. میں حضرت امام شافعی رحمت اللہ علیہ کے مزار پر حاضر ہوا مصر میں، قندرہ میں. عصر کی نماز پڑھی امام علی مقام کے مروزے پر، دعا کی، اس کے بعد میں باہر نکلا تو باہر ایک پرانی چھوٹی سی قبر ہے، اور وہ حضرت امام شافعی کے استاد امام وقی ابن الجراح کی قبر ہے. ان کے دروازے، مزار کے دروازے پر یہ شعر لکھا ہوا ہے کہ شکوت الى وقیع لسوء حفظی فاوصانی الى ترک المعاصی فان العلم نور من الہی ونور اللہ لا یعطا لعاصی. جب امام شافعی رحمت اللہ علیہ پڑھنے آئے تو اپنے استاد وقیع سے کہا، حضرت الاستاد، میرا قوت حفظ کمزور ہے، خراب ہو گئے، مجھے بات یاد نہیں رہی، آج تک آج کل ہمارے مدرسوں میں طلباء میں جنرلی یہ شکایت ہے سبق یاد نہیں ہوتا یاد نہیں رہتا. تو امام شافعی نے اپنے استاد کو بتلایا, اس سے ایک لیسن سبق یہ ملتا ہے کہ طالب علم کو جو تکلیف پیش آئے وہ اپنے استاد کو بتلائے, اپنے مدیر کو بتلائے, ذمہ داروں کو بتلائے, وہ اپنے علم اور تجربے کی روشنی میں اس کا حل بتلائیں گے. تو امام شافعی نے اپنے استاد کو کہا, شکوت الی وکیل بسوء حفظی, تو کیا فرمایا, فاوصانی الی ترک المعاصی, گناہ چھوڑو بیٹا. اوصانی کا معنی تاکید سے مجھے کہا, اوصا کے معنی بہت تاکید سے کہا, بیٹا گناہ چھوڑ دو. فَإِنَّ الْعِلْمَ نُورٌ مِّنْ إِلَٰهِ وَنُورُ اللَّهِ لَا يُعْطَى لِعَاصِي. سبحان اللہ, ہم آنکھ سے کتاب کی عبارت پڑھتے ہیں, قرآن پڑھتے ہیں, حدیث پڑھتے ہیں, دیکھتے ہیں, آنکھ سے دیکھتے ہیں, زبان سے پڑھتے ہیں اور کان سے سنتے ہیں اور دل دماغ میں محفوظ کرتے ہیں. یہ سب علم کے ذرائع ہیں. آنکھ سے عبارت دیکھنا, زبان سے عبارت پڑھنا, کان سے علم کی بات سننا, دل دماغ میں علم کو محفوظ کرنا. اب اللہ نہ کرے, اللہ نہ کرے, آنکھ سے حرام چیزوں کو دیکھا, غیر محرم عورتوں کو دیکھا, فلم کو دیکھا, موبائل اور نیٹ پر حرام چیزوں کو دیکھا, تو علم کا ایک ذریعہ آنکھ وہ ہم نے گندا اور ناپاک کر رہا. اس زبان سے ہم نے کسی کی غیبت کی, جھوٹ بولا, غلط بات بولی, تو علم کا دوسرا ذریعہ زبان کو گندا کر دیا. یہ کان سے غلط بات سنی, فلم کے گانے سنے, غلط باتیں سنی, تو علم کا تیسرا ذریعہ ہم نے ناپاک کر دیا. دل دماغ میں ہم نے گندی چیزوں کو سوچا تو ہم نے یہ علم کا چوتھا ذریعہ بھی ہم نے گندا اور ناپاک کر دیا. ایک برتن ہوتا ہے, اس کے اندر اگر گندی چیز ڈالی ہے پھر گندی چیز ہٹا بھی لو, اب اس میں صاف ستھرا دودھ رکھے ہوئے تو دودھ خراب ہو جائے گا, دودھ ضائع ہو جائے گا. اور معراج کی روایت میں نبی کریم صلی اللہ علیہ وسلم کے سامنے مختلف قدح پیش کیے گئے, اس میں آپ نے لبن کو اختیار فرمایا, جس کی تعبیر فطرت سلیمہ اور علم نافع ہے. تو یہ آنکھ, زبان, کان, دل, دماغ جو علم کے ذرائع ہیں, اس کو گناہ سے گندا مت کرو. اگر اس کو پاک رکھو گے تو انشاءاللہ اس ذریعے سے جو علم آئے گا وہ پاکیزہ اور نورانی علم آئے گا. اور اللہ تعالیٰ نے خصوصی طور پر ہمیں تنبیہ فرمائی, ان السمع والبصر والفؤاد کل اولئک کان عنہ مسئولا. اگر ان چیزوں کو غلط کام میں استعمال کیا تو کل قیامت کے دن سوال کیا جائے گا. میرے پیاروں, ہم علم حاصل کرنے آئے ہیں اور یہ علم کے اسباب اور ذرائع, اس کو پاکیزہ رکھو, گناہ سے بچا کے رکھو, تو انشاءاللہ ہمارا قوت حفظ مضبوط ہوگا اور علم کی نورانیت اللہ ہمیں عطا فرمائے.
പരിശുദ്ധമായ ഇൽമുമായി നമ്മളെ ബന്ധിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ പരിശുദ്ധമായ ഇൽമ് അത് ശരിയായ രൂപത്തിൽ നമ്മളിൽ പ്രതിഫലനം നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും പാപങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ തന്റെ ഉസ്താദിനോടുള്ള ആവനാദി പറച്ചൽ അത് പ്രസിദ്ധമാണ്. നമ്മളിപ്പോൾ അസറിന് ശേഷം മഗ്രിബ് നമസ്കാരത്തിന്റെ ഇടയിലാണുള്ളത്. മഹാനവരകൾ പറയുകയുണ്ടായി, ഞാൻ ഈ സമയത്ത് അസറ നമസ്കാരത്തിന് ശേഷം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന മിസറിൽ പോവുകയുണ്ടായി. ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ദിയാറത്തിന് വേണ്ടി പോയതാണ്. അങ്ങനെ ദിയാറത്തെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുന്ന സന്ദർഭത്തിൽ അതിന്റെ പുറത്തായി ഒരു ചെറിയ ഖബർ കാണുകയുണ്ടായി. അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഉസ്താദായ വഖീഇബ്നു ജറാഹ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഖബറാണ്. ആ ഖബറിന്റെ മുകളിലൂടെ നോക്കിയപ്പോൾ ഒരു തൂണിൽ ചെറുത പഴയ ഒരു എഴുത്ത് ഇങ്ങനെ കാണുകയുണ്ടായി. അപ്പോൾ അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി എഴുതിയ തന്റെ ആവരാധിയെ കുറിച്ചുള്ള ആ പദ്യമായിരുന്നു. ഷക്കൗതു ഇലാ റഫീഇ ബിസൂഇ, എന്റെ ഓർമ്മക്കുറവിനെ സംബന്ധിച്ച് ഞാൻ എന്റെ ഉസ്താദാകുന്ന വഖീഇനോട് ആവരാധി പറയുകയാണ്. ഇതിൽ കൂടി ഒരു കാര്യം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി നമ്മളെ പഠിപ്പിക്കുകയാണ്, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പറയേണ്ടത് നമ്മുടെ ഉസ്താദന്മാരോടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമുള്ള മുദീറിനോടാണ് കാര്യങ്ങൾ നമ്മൾ ധരിപ്പിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ഇവരുടെ മുന്നിൽ ഒന്നും ഒളിച്ചു വെക്കരുത്. നമുക്കുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും അവരോട് നമ്മൾ അവതരിപ്പിക്കണം. അപ്പോൾ അതിന് പരിഹാരം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി തന്റെ ഓർമ്മക്കുറവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇമാം വഖീഇ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തോട് വസീയത്ത് ചെയ്യുകയാണ്, ഔസാനീ ബിതർക്കിൽ മഅസി, പാപകരമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി എന്നോട് വസീയത്ത് ചെയ്യുകയുണ്ടായി. അതായത് വളരെ കാർക്കശമായി പറയുന്നതിനാണ് വസീയത്ത് എന്ന് പറയുന്നത്. നമ്മൾ അനുസരിക്കേണ്ടതാണോ, അത് ചെയ്തേ പറ്റുകയുള്ളൂ, ഈ അർത്ഥത്തിൽ പറയുന്ന പദത്തിനാണ് അറബിയിൽ സാധാരണ വസീയത്ത് ഉപയോഗിക്കുന്നത്. അങ്ങനെ വളരെ കർക്കശമായി എന്നോട് പറഞ്ഞു പാപങ്ങൾ ഉപേക്ഷിക്കണം. കാരണം എന്താണ്? ഇന്നൽ ഇൽമ നൂറു മിനൽ ഇലാഹി, അല്ലാഹുവിൽ നിന്നുള്ളതായ പ്രകാശമാണ് ഇൽമ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രകാശം അത് പാപികൾക്ക് നൽകപ്പെടുകയില്ല. ഈ അർത്ഥത്തിലുള്ള കവിത അവിടെ തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് കാണുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഇൽമിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് കൂട്ടം കാര്യങ്ങളാണ്. ഒന്ന്, കണ്ടുകൊണ്ട് നമ്മൾ ഇബാദത്തുകൾ കാണുന്നു. നാക്കുകൊണ്ട് നമ്മളത് വായിക്കുന്നു. ചെവികൾ കൊണ്ട് നമ്മളത് കേൾക്കുന്നു. ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും നമ്മളതിനെ മനഃപ്പാടമാക്കുന്നു. ഈ ഇൽമ പഠിക്കാനുള്ളതായ ഈ കൂട്ടം കാര്യങ്ങൾ, അത് തീർച്ചയായിട്ടും പാപങ്ങളിൽ നിന്ന് ഒഴിവായിരുന്നാൽ മാത്രമേ ഇതിൽ കൂടിയെല്ലാം പരിശുദ്ധമായ പ്രകാശമാകുന്ന ഇൽമ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുകയുള്ളൂ. കണ്ടുകൊണ്ട് നമ്മൾ ഹറാമായത് കാണുകയാണ്. ഇന്ന് ഹറാമുകൾ കാണാൻ വേണ്ടി ദൂരെയൊന്നും പോകണ്ട, നമ്മുടെ കയ്യിലുള്ള ഫോണുകളിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. ആ നിലയിൽ നമ്മുടെ കണ്ണുകളെ ഹറാമായ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കണ്ണിനെ മലിനമാക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കണ്ണിന്റെ നോട്ടം കൊണ്ട് കിതാബിന്റെ ഇബാദത്തുകളിൽ നിന്നും ഇൽമുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുകയില്ല. അതുപോലെ തന്നെ സംഗീതം പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ചെവി കൊണ്ട് നമ്മൾ കേൾക്കുകയാണ്, തീർച്ചയായിട്ടും ഇൽമ ആ ചെവിയിൽ കൂടി പ്രവേശിക്കുകയില്ല. നാക്കുകൊണ്ട് മറ്റുള്ളവരുടെ ദൈവത്ത് നമ്മൾ പറയുകയാണ്, അതുപോലെ അള്ളാഹു വിശുദ്ധമാക്കിയ കാര്യങ്ങൾ പറയുകയാണ് എങ്കിൽ ആ നാക്കുകൊണ്ട് ആവർത്തിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ചിന്ത മണ്ഡലങ്ങളിൽ മോശമായ കാര്യങ്ങളാണ് നിറച്ചു വെച്ചിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും വിശുദ്ധമായ ഇൽമ നമ്മുടെ തലച്ചോറിലേക്കോ ഹൃദയങ്ങളിലേക്കോ എത്തുകയില്ല. അതുകൊണ്ട് ഇതെല്ലാം പാപമുക്തമാക്കേണ്ടത് ഇൽമ കിട്ടാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ പാപങ്ങളിൽ നിന്ന് സൂക്ഷിക്കണം, നമ്മുടെ നാക്കുകളെ പാപങ്ങളിൽ നിന്ന് സൂക്ഷിക്കണം, നമ്മുടെ ചെവികളെ പാപങ്ങളിൽ നിന്ന് സൂക്ഷിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ഇത് ഓരോന്നും എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഇതിനെ കുറിച്ചെല്ലാം നാളെ ആഖിറത്തിൽ ചോദ്യമുണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും കണ്ണ്, ചെവി, ഹൃദയം ഇതെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയുന്നതായിട്ട് വരും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവനും പറച്ചവരെ തൃപ്തിയായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇൽമ് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇൽമ് കൊണ്ടുള്ള പ്രയോജനം, ഇൽമാകുന്ന പ്രകാശം, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുകയുള്ളൂ.
علم اللہ کے خزانے سے ملتا ہے اور لینے کے طریقوں میں الگ الگ چیزیں ہیں. ایک محنت کرنا اور ساتھ ساتھ میں دعا کرنا. محنت، دعا، ادب، تین چیزیں جمع ہوگی تو اللہ تعالی علم سے نواز دے. والذین جاہدوا فینا لَنَهْدِيَنَّهُمْ سُبُلَنَا. جو محنت کرتا ہے اللہ تعالیٰ اس کے لیے علم کے راستوں کو کھول دیتے ہیں. اور دیکھیے یہ بیچارے دنیا دار لوگ جو ہیں نا، جو بزنس کرتے ہیں، وہ محنت کرتے ہیں تو ان کی محنت کا ثمرہ ان کو ملے یا نہ ملے کوئی ضروری نہیں، کبھی ملتا ہے کبھی نہیں ملتا ہے. ہم جو علم میں محنت کریں گے اس کا ثمرہ ثواب کی شکل میں یقیناً ملے گا. علم چاہے کم ملے زیادہ ملے، لیکن ثواب اجر ضرور ملے گا. اسی لیے ایک کام محنت کرو، بقدر القدر تستسب المعالی من طلب العلی سهر اللیالی. جو علم کے اونچے مقام چاہتا ہے رات میں جاگنا پڑتا ہے، جاگ کر علم حاصل کرنا پڑتا ہے، محنت کرنی پڑتی ہے. دوسری چیز دعا، اللہ سے مانگو. دیکھو خاتم الانبیاء حضرت محمد مصطفیٰ صلی اللہ علیہ وسلم کو اللہ نے خود دعا بتلائی، وَقُلْ رَبِّ زِدْنِي عِلْمًا. دیکھو قرآن میں صرف علم کی زیادتی مانگنے کی دعا ہے اور کسی چیز کی زیادتی کی دعا نہیں ہے قرآن میں. اور وہ بھی جس کو علم الاولین والآخرین دیا گیا وہ محمد الرسول اللہ صلی اللہ علیہ وسلم کو اللہ فرماتے کہ دعا کرو وَقُلْ رَبِّ زِدْنِي عِلْمًا. لہذا ہمیں بھی اللہ سے دعا کرنی چاہیے، رب زدنی علما. میں آپ کو ایک مجرب عمل بتلاؤں، اللہ کے ولیوں کا بتلایا ہوا یہ عمل ہے. ابھی مغرب کی نماز آئے گی، صبح میں فجر کی نماز ہے، فجر اور مغرب کے بعد سات مرتبہ رب زدنی علما دعا مانگا کرو. اس کی برکت سے اللہ تعالیٰ قوت حفظ مضبوط کریں گے، قوت فہم مضبوط کریں گے. جو آج تک علم پڑھ لیا اللہ مستحضر کر دیں گے اور آئندہ مزید علم اللہ عطا فرمائیں گے. اتنا زبردست فائدہ ہے اس دعا میں، فجر بعد مغرب بعد رب زدنی علما سات مرتبہ، ہمیشہ پڑھنے کی عادت بنا لو. اور ایک چیز ہے دوسری دعا، روایتوں میں آئی، اللہم انی اسألک علما نافعا وعملا متقبلا ولسانا ذاکرا وقلبا خاشعا ودعاء مستجابا. یہ معصور دعا ہے. پانچ چیزیں اللہ سے مانگو، اللہم انی اسألک علما نافعا. نفع والا علم کس کو کہتے ہیں؟ جس علم پر عمل ہو وہ نفع والا علم ہے. اور علم کو یاد رکھنے کا بہترین طریقہ عمل ہے. آپ نے وضو کی سنتیں پڑھی، سنت طریقے سے وضو کرو تو آپ کو وضو کی سنتیں یاد ہو جائے گی. نماز کی سنتیں کتاب میں پڑھی تو سنت طریقے سے نماز پڑھو تو آپ کو نماز کی سنتیں یاد ہو جائیں گی. کیا مطلب ہوا؟ صفحات کتاب کو لمحات حیات بناؤ، صفحات کتاب کو لمحات حیات بناؤ. کتاب کے ورق کو زندگی کے لمحے بنا دو تو علم محفوظ ہو جائے گا. اور ادب، استاد کا ادب، درسگاہ کا ادب، کتاب کا ادب، انشاءاللہ اللہ تعالی علم عطا کریں گے. تو ایک محنت، دوسرا دعا، تیسرا ادب، ضرور علم ملے گا. اور علم کی دو دعا میں نے آپ کو بتلائی، رب زدنی علما اور اللہم انی اسألوک علما نافعا وعملا متقبلا ولسانا ذاکرا وقلبا خاشعا ودعا مستجابا.
അമ്മയുടെ രക്ഷിതമായ ദീനി അള്ളാഹുവിന്റെ ഖസാനയിൽ നിന്ന് അത് കരസ്ഥമാക്കാനുള്ള വഴികൾ മൂന്നാണ്. ഒന്നാമതായി നമ്മുടെ മെഹനത്ത്, നമ്മുടെ പരിശ്രമമാണ്. രണ്ടാമതായി നമ്മുടെ ദുആയാണ്. മൂന്നാമതായി അദബാണ്, മര്യാദയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവന്റെ ഖസാനയിൽ നിന്നും ഇൽമ് നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് പരിശ്രമം അത് വലിയ കാര്യമാണ്. നമുക്കറിയാം ഈ കച്ചവടക്കാരെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അവർക്ക് ഒരു ഉറപ്പുമില്ല അവരുടെ പരിശ്രമം ലാഭത്തിലാകുമെന്ന്. എന്നാൽ പരിശുദ്ധമായ ഇൽമിന്റെ മാർഗത്തിലുള്ള പരിശ്രമത്തിൽ നമുക്ക് ഉറപ്പാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സവാബ് കിട്ടുമെന്നുള്ള കാര്യം. ഇൽമ് കുറച്ച് കിട്ടട്ടെ, കൂടുതൽ കിട്ടട്ടെ, പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മൾ ഈ ചെയ്യുന്ന പരിശ്രമം പാടല്ല. ഈ പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നതാണ്. ഇത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ പരിശ്രമത്തിൽ ഒരു കുറവും വരുത്തരുത്. നമ്മുടെ പരിശ്രമത്തിന്റെ അളവ് നമ്മൾ കൂട്ടി തീർച്ചയായിട്ടും ഇൽമ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. രണ്ടാമത്തേത് ദുആയാണ്. ഇൽമ് നമ്മളിലേക്ക് എത്തുന്നതിന് വേണ്ടി, അത് വർദ്ധിച്ചു കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ആദരമായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇൽമുൽ അവ്വലീന വൽ ആഖിരീൻ നൽകപ്പെട്ടു. എന്നിട്ട് തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് എന്താണ്? തങ്ങളെ തങ്ങൾ പറയുക, റബ്ബി സിദ്നി ഇൽമ, എന്റെ റബ്ബെ എനിക്ക് നീ ഇൽമ് വർദ്ധിപ്പിച്ചു തരണം. നമ്മുടെ മഹാമാരുടെയും അതേപോലെ കഴിഞ്ഞുപോയ ഔലിയാക്കളുടെയും ഒരു പതിവായിരുന്നു, അവര് മഗ്രിബിന് ശേഷവും അതേപോലെ സുബ്ഹ് നമസ്കാരത്തിന് ശേഷവും ഏഴേഴ് പ്രാവശ്യം ഈ ദുആ പറയുമായിരുന്നു. റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ ഇൽമിനെ അധികരിപ്പിച്ചു തരണമേ. ഈ ദുആ അവര് പറഞ്ഞിരുന്നു. ഈ ദുആ നമ്മള് ഈ രൂപത്തിൽ നമസ്കാരം, ഈ രണ്ട് നമസ്കാരങ്ങൾക്ക് ശേഷവും പറഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇൽമിന്റെ ഖസാനയിൽ നിന്നും നമുക്ക് നൽകുന്നതാണ്. അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ഔദാര്യത്തിന്റെ പേരിൽ ഇൽമ് നമുക്ക് കിട്ടുന്നതാണ്. നബിദ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറൊരു ദുആയുണ്ട്, അല്ലാഹുമ്മിന്നി അസ്അലുക ഇൽമൻ നാഫിയ, പ്രയോജനപ്രദമായ ഇൽമ്. അള്ളാഹുവിനോട് ആദരമായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിരുന്നു, എന്താണ് പ്രയോജനപ്രദമായ ഇൽമ്? ഏത് ഇൽമാണോ നമ്മുടെ അമലായി മാറിയത് ആ ഇൽമാണ് നാഫി. അതുകൊണ്ട് പറയപ്പെടുന്നു നമ്മുടെ ഇൽമുകളെ നമുക്ക് ഓർമ്മിക്കാനുള്ള വഴി അത് അമലുകളാക്കി മാറ്റുക. പറയപ്പെടുന്നു നമ്മുടെ ഇൽമുകൾ അതിനെ നമ്മുടെ ജീവിതത്തിന്റെ ലംഹകൾ അഥവാ ജീവിതത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റിയാൽ തീർച്ചയായിട്ടും ആ ഇൽമ് എപ്പോഴും നമ്മൾ നിലനിൽക്കുന്നതാണ്, എപ്പോഴും നിലനിൽക്കുന്നതാണ്. അല്ലായെങ്കിൽ നമ്മുടെ ഇൽമ് നമ്മൾ മറന്നു. അതുകൊണ്ട് നാഫിയ ഇൽമ് എന്ന് പറഞ്ഞാൽ നമുക്ക് അമലാക്കി മാറ്റാൻ സാധിച്ചതായ ഇൽമ്. അതേപോലെ സ്വീകാര്യമായ സ്വീകരിക്കപ്പെടുന്ന അമലിനെ എനിക്ക് നൽകണം. അതുപോലെ തന്നെ ദിക്ര ചെയ്യുന്ന നാക്കിനെ നീ സമ്മാനിക്കണമേ, നിന്നെ ഭയക്കുന്ന ഹൃദയം നീ തരണമേ, സ്വീകരിക്കപ്പെടുന്നതായ ദുആ നീ നൽകണമേ. ഇങ്ങനെ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. ഈ രണ്ട് ദുആകൾ നമ്മൾ പതിവാക്കി തീർച്ചയായിട്ടും ആ ദുആയുടെ ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദീഹിനിലുള്ളതായ മറയെ നീക്കി ഇൽമിന്റെ നൂറിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടത്തിവിടുന്നതാണ്. അതുപോലെ നമ്മൾ അതവുള്ളവരാകും, മര്യാദയുള്ളവരാകും, അച്ചടക്കമുള്ളവരാകും. തീർച്ചയായിട്ടും ഈ മൂന്ന് വഴികളാണ് മഹാന്മാരെ നമുക്ക് ഇൽമ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത്.
دو چھوٹی چھوٹی بات عرض کر کے میں اپنی بات مکمل کرتا ہوں. ایک بات بہت ادب سے آپ کو یہ کہنی ہے اپنے اساتذہ کے لیے دعا کا اہتمام کرو. جن مصنفین مؤلفین کی کتابیں ہم پڑھتے ہیں ان کے لیے دعا کا اہتمام کرو. اگر ہم دنیا میں رہ کر ان کے لیے دعا کریں گے تو روح کی دنیا سے ان کی ارواح ہماری طرف متوجہ ہوگی اور ان کے لکھے ہوئے علوم کو پڑھنا سمجھنا ہمارے لیے آسان ہو جائے گا. روزانہ اپنے اساتذہ اور کتابوں کے مصنفین مؤلفین شراح کرام ائمہ حدیث ائمہ فقہ ائمہ مجتہدین سب کے لیے دعاؤں کا اہتمام کرو. دوسری بات یہ کہ سبق سے پہلے تکرار سے پہلے چاہے حفظ کا سبق یاد کرے چاہے کتابوں کا سبق یاد اور تکرار ہو تین مرتبہ یہ وظیفہ پڑھ لو سبحانک لا علم لنا الا ما علمتنا انک انت العلیم الحکیم. یہ اللہ کے سامنے اپنی عاجزی پیش کرنا ہے اور اللہ سے ان کے کرم کو لینا ہے. سبحانک لا علم لنا الا ما علمتنا انک انت العلیم الحکیم. طالب علم سبق اور تکرار سے پہلے، اساتذہ کرام سبق پڑھانے سے پہلے، واس تقریر کرنے والے تقریر سے پہلے کم از کم تین مرتبہ یہ آیت کا ورد کر لے، وظیفہ پڑھ لے، اللہ کی طرف سے علم کا فیضان ہوگا اور انشاءاللہ ہمارے لیے سبق پڑھنا یاد کرنا انشاءاللہ آسان ہو جائے گا.
ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് മൗലാന സംസാരം അവസാനിപ്പിക്കാന്ന് പറയാം. അതായത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ എപ്പോഴും നമ്മുടെ ഉസ്താദന്മാർക്ക് വേണ്ടിയും അതേപോലെ തന്നെ നമ്മുടെ കിതാബുകളുടെ മുസന്നിഫീങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യണം. അവരെ നമ്മുടെ ദുആയിൽ എപ്പോഴും ഉൾപ്പെടുത്തണം. അത് നമുക്ക് ഇൽമ് കിട്ടാനുള്ള ഒരു പ്രധാന വഴിയാണ്. കാരണം നമ്മുടെ ദുആകളിൽ നിന്ന് ഉസ്താദുമാർ ഒഴിവായി പോകാൻ പാടില്ല. അതേപോലെ തന്നെ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി ഈ കിതാബുകൾ പാടുപെട്ട് പരിശ്രമിച്ച് എഴുതി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ആ കിതാബുകളുടെ മുസന്നിഫീങ്ങളെയും നമ്മൾ വിട്ടുപോകാൻ പാടില്ല. അവരെയും നമ്മുടെ ദുആകളിൽ ഓർക്കണം. അതുപോലെ ഹിഫ്ദായാലും കിതാബായാലും പഠിക്കുന്നതിന്റെ ആരംഭത്തിൽ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും ഈ വെറുത് എപ്പോഴും പതിവാക്കുന്നത് അവരുടെ ഇൽമിയായ ഉയർച്ചക്കും അതുപോലെ തന്നെ പാഠങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനും മനസ്സിലാക്കി കൊടുക്കുന്നതിനുമെല്ലാം വളരെ സഹായകരമായി. അതായത് ഹക്കീം എന്ന വെറുത് നമ്മൾ പതിവാക്കുന്നവർ മൂന്ന് പ്രാവശ്യം പാഠങ്ങൾക്ക് മുമ്പ് ഉസ്താദുമാരെ പഠിപ്പിക്കുന്നതിന് മുമ്പും കുട്ടികൾ പഠിക്കുന്നതിന് മുമ്പും പറഞ്ഞാൽ തീർച്ചയായിട്ടും പാഠം പഠിപ്പിക്കലും പഠിക്കലും എല്ലാം എളുപ്പമായി തീരുന്നതാണ്. അള്ളാഹു അങ്ങനെ ചെയ്യാൻ പ്രോത്സാഹി
ചെയ്യുമാറാകട്ടെ. حدیث شریف میں آتا ہے کہ ایک دعا کی قبولیت کی گھڑی ہوتی ہے اور امام مالک رحمۃ اللہ علیہ نے موطا میں آثار نقل کیے ہیں کہ وہ دعا کی قبولیت کی گھڑی غروب سے پہلے ہوا کرتی ہے. تو آج جمعہ ہے، قبولیت کی گھڑی کا وقت ہے، حفظ کی تکمیل ہوئی ہے، مسجد میں بیٹھے ہیں، طلبہ کرام کا مبارک مجمع ہے، ہم اللہ سے دعا کرتے ہیں انشاءاللہ اللہ دعا ضرور قبول فرمائے گا.
ولیچ دوسمان ولیچ دوسم نو کریا دعا قبول ہونے کے سمے مند امام مالک رحمۃ اللہ تعالی یہ موتی پڑھنے لکھنا ہے یہ غروبین اور ادھر کا سمے مان ہے اس سمے تان نمل اللہ ہے اس سمے تلا دعا ہے اللہ کے لیے بڑی استان ہے اللہ دعا دعا سیر کے تنے چھیے അതുപോലെ തന്നെ നീങ്ങിന്റെ എഴുപ പഠിക്കുന്ന മുതാലിമീങ്ങളുടെ ഇടയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഈ ദുആയ്ക്ക് വലിയ വിലയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ.
അല്ലാഹു ഹംദ കറോ ദുറൂദ് ശരീഫ് പഠോ ഔർ ദുആ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الحمد لله رب العالمين الحمد لله رب العالمين سبحان الله وبحمده سبحان الله العظيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأحوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات إنك على كل شيء قدير اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب فيستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك جزى الله عنا سيدنا محمدا صلى الله عليه وسلم بما هو أهله يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين وإلهكم إله واحد لا إله إلا هو الرحمن الرحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين لا إله إلا أنت سبحانك إني كنت من الظالمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وقنا عذاب القبر وقنا عذاب الحشر وقنا من فتنة المسيح الدجال وادخلنا الجنة مع الأبرار يا عزيز يا غفار يا رب العالمين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين ربنا لا تجعلنا فتنة للقوم الظالمين ونجينا برحمتك من القوم الكافرين ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم اللهم إنا نسألك التقى والهدى والعفاف والغنى اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا اللهم إنا نسألك علما نافعا وعملا متقبلا ولسانا ذاكرا وقلبا خاشعا ودعاء مستجابا اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين اللهم اجعلنا هادين مهتدين غير ضالين ولا مضلين سلما لأوليائك وحربا لأعدائك نحب بحبك من أحبك ونعادي بعداوتك من خالفك من خلقك اللهم اهدنا واهدنا واجعلنا سببا لمن اهتدى اللهم اهدنا واهدنا واجعلنا سببا لمن اهتدى اللهم اهدنا واهدنا واجعلنا سببا لمن اهتدى ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وارنا مناسكنا وتب علينا إنك أنت التواب الرحيم رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب اے اللہ ان حافظ ہونے والے بھائیوں کو اس حفظ کی تکمیل ان کے لیے ان کے خاندان کے لیے مبارک فرمائے ان کے مدرسے کے لیے مبارک فرمائے پوری زندگی ان کو قرآن کی خدمت کے لیے قبول فرمائے اے اللہ اس مدرسے میں جتنے طلبہ آج تک پڑھ چکے ابھی پڑھ رہے ہیں آئندہ پڑھیں گے ان تمام کو علم نافع عطا کر عمل صالح عطا کر اپنے دین کے لیے قبول کر اس مدرسے کو ترقیات سے مالا مال کرنا اس کی ضروریات کو خزانے غیب سے پورا کرنا اے اللہ پڑھنے والوں کو پڑھانے والوں کو نظام والوں کو مدد تعاون کرنے والوں کو بے انتہا قبول فرما اے اللہ حضرت نبی کریم صلی اللہ علیہ وسلم کو ہماری طرف سے جزائے خیر عطا فرما جزا اللہ عنا سیدنا و مولانا محمد صلی اللہ علیہ وسلم بما ہوا حالو پہلا ہمارے والدین اساتذہ اور تمام انبیاء کرام خصوصاً آپ کے آخری نبی حضرت محمد مصطفیٰ صلی اللہ علیہ وسلم اور صحابہ کرام تابعین عظام محدثین مفسرین فقہا شہداء کرام مصنفین مؤلفین رواۃ حدیث ائمہ تصوف یہ دین کی امانت جتنے واسطوں سے ہم تک پہنچی اے اللہ ان تمام حضرات کو جنت الفردوس میں اعلیٰ مقام عطا فرما ان سب کو جزائے خیر عطا فرما اللہم انا نسألک من خیر ما سألک منہ نبی سیدنا محمد صلی اللہ علیہ وسلم ونعوذ بك من شر ما استعاذ منه نبي سيدنا محمد صلى الله عليه وسلم وانت المستعان وعليك البلاغ ولا حول ولا قوة الا بالله العلي العظيم وصلى الله وسلم على سيدنا محمد وعلى آله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.